സുപ്രഭാതം. ഇന്ന് ജൂൺ 26. അമേരിക്കക്കാർക്ക് വളരെ താൽപ്പര്യമുള്ള, എന്നാൽ നമുക്ക് വിചിത്രമായി തോന്നിക്കുന്ന ഒരു കളിയാണ് ഇന്നത്തെ സംസാര വിഷയം. ഈ ദിനത്തിൽ ജനിച്ച അമേരിക്കൻ സിവിൽ വാറിൽ, പ്രത്യേകിച്ച് ഗെറ്റിസ്ബർഗ് യുദ്ധത്തിൽ പയറ്റിയ ഒരു മേജർ ജനറലാണ് ഈ കളിയുടെ സ്ഥാപകൻ എന്നൊരു വണ്ടർഫുൾ തെറ്റിദ്ധാരണ വളരെ കാലം ഇവിടങ്ങളിൽ ഒഴുകി നടന്നു. പിൽക്കാലത്താണ് ആരോ സത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷുകാരുടെ വിനോദങ്ങളായ റൗണ്ടേഴ്സും ക്രിക്കറ്റും കൂട്ടിച്ചേർത്തുണ്ടായ ഒരു ജാലസന്ധതിയാണ് വാസ്തവത്തിൽ ഈ അമേരിക്കൻ എന്നവകാശപ്പെടുന്ന ബേസ്ബോൾ എന്ന്. ഇതിൻ്റെ ആദ്യകാല നിയമങ്ങൾ കവടി നിരത്തി ഗണിച്ചെടുക്കുന്നത് അലക്സാണ്ടർ ജെ കാർട്ട്റൈറ്റാണ്. ന്യൂയോർക്കിൽ തുടങ്ങിയ നിക്കർ ബോക്കർ ബേസ്ബോൾ ക്ലബ്ബ് സ്ഥാപിച്ച സായിപ്പ്. 9 ഇന്നിങ്സ്, 9 കളിക്കാർ, 90 അടി നീളമുള്ള പിച്ച്, ആകെ കൂടി ഒരു ഡയമണ്ട് ഷേപ്പ്. ഇംഗ്ലണ്ടിലാണെങ്കിൽ ക്രിക്കറ്റിൻ്റെ തുടക്കം ഏറെക്കുറെ 14-ാം നൂറ്റാണ്ടിലാവണം. ആരംഭത്തിൽ അതൊരു പിള്ളേര് വിനോദമായിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്തെ ഏക്കു, ചാത്തി, മുറി, നാഴി, ഐറ്റി, അവറ എന്നൊക്കെയുള്ള എങ്ങും കേൾക്കാത്ത അളവുകോൽ ഉപയോഗിച്ച് ചൊട്ടയും മണിയും, അഥവാ കുട്ടിയും കോലും. അതുപോലെ മുതിർന്നവർ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങുന്നതും അതിൻ്റെ സങ്കീർണമായ നിബന്ധനകൾ ഉണ്ടാക്കുന്നതും 17-ാം നൂറ്റാണ്ടിലാണെന്ന് പറയപ്പെടുന്നു. ഇതിന് പ്രസിദ്ധി ആർജിക്കുന്നത് ആൾക്കാർ വാത് കെട്ടാൻ തുടങ്ങിയപ്പോഴാണ്. കുതിരപ്പത്തയും പോലെ ഇതിലേക്ക് ഭ്രാന്ത് വല്ലാതെ കൂടിയപ്പോഴാണ് ബ്രിട്ടീഷ് പാർലമെൻറ് ബില്ല് പാസാക്കുന്നത്, 100 പൗണ്ടിൽ കൂടുതൽ വാത് കെട്ടാൻ പാടില്ല എന്ന്. ബേസ്ബോൾ വേൾഡ് സീരീസ് എന്നാണ് ടൂർണമെൻറ്റിന് പേരിട്ടിരിക്കുന്നതെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നവർ 2 രാജ്യങ്ങൾ മാത്രമാണ്, അമേരിക്കയും കാനഡയും. ഇതിലെ പ്രധാന കളികൾ TVയിൽ കാണുന്നവർ ഏകദേശം 25 മില്യൺ എന്ന് പറയാം. പക്ഷെ ക്രിക്കറ്റിൻ്റെ വേൾഡ് കപ്പ് കാണുന്നവർ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ്, പറയാൻ തന്നെ നാണക്കേട്. നല്ലൊരു ബേസ്ബോൾ കളിക്കാരൻ ഉണ്ടാക്കുന്ന തുകയെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കാലിഫോർണിയയിലെ തരക്കേടില്ലാത്ത ടീമാണ് ഡോഡ്ജേഴ്സ്. അതിൽ കളിക്കുന്ന ജപ്പാനിൽ ജനിച്ചു വളർന്ന 29 വയസ്സുകാരൻ ഷോഹായി ഒഹത്താമിയുടെ കാര്യം ഉദാഹരണമായി എടുക്കാം. 10 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റ് ഒപ്പിട്ടു, $700 മില്യൺ. അപ്പോൾ എല്ലാ വർഷവും 70 മില്യൺ കിട്ടണമല്ലോ. പക്ഷേ അവൻ മര്യാദക്കാരനായതിനാൽ പറഞ്ഞു, നിങ്ങൾ അത്രയും പണം ഒന്നിച്ച് ചെലവാക്കിയാൽ മറ്റ് ചെലവുകൾക്ക് കാശിന് വലിവുണ്ടാവില്ലേ, അതിനാൽ എല്ലാ വർഷവും 70 പകരം $2 മില്യൺ തന്നാൽ മതി, ബാക്കി 10 വർഷം കഴിഞ്ഞേ വേണ്ടു. ഇലനക്കി നായയുടെ കിറിനക്കി നായ എന്ന് പറയും പോലെ ഈ പറഞ്ഞ ജപ്പാൻ ചെക്കന് ഇംഗ്ലീഷ് അറിയില്ലാത്ത കാരണം അവൻ്റെ കൂടെ ഒരു തർജ്ജമക്കാരനുണ്ട്. അവൻ്റെ ശമ്പളം $200,000. ഇവിടങ്ങളിൽ എൻജിനീയറിംഗ് പാസ്സാകുന്ന പിള്ളേർക്ക് കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി. മാതാപിതാക്കൾക്ക് നിർണായകമായ തീരുമാനമെടുക്കേണ്ട സമയമായി. പിള്ളേരോട് അവരുടെ മുറിയിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പറയണോ, അതോ പറമ്പിൽ പോയി ചൊട്ടയും മണിയും കളിക്കാൻ പ്രേരിപ്പിക്കണോ? ശ്രോതാക്കൾക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകാരൻ.